നമസ്കാരം. ജ്യോതിർഗമയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിത അന്വേഷണത്തിന്റെ വേദിയാണ് ജ്യോതിർഗമയ. തിരക്ക് പിടിച്ച മത്സരത്തിൽ മുന്നോട്ടു പോകുമ്പോൾ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ മറന്നുപോകുന്നില്ലേ? ജീവിതയാത്രയിൽ ഒന്നാമതെത്താനുള്ള വ്യഗ്രതയിൽ വിലപ്പെട്ട എത്രയെത്ര കാര്യങ്ങൾ നാം മാറ്റിവെക്കുന്നു. അതിലൊന്നാണ് സന്തോഷം. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ജീവിതത്തിൽ സന്തോഷം വേണം. എന്നാൽ ഇപ്പോൾ 100% സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മൾ കൈമലർത്തുന്നത്. എന്താണ് സന്തോഷം? അതെങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? അതാകട്ടെ ജ്യോതിർഗമയിലെ ഇന്നത്തെ നമ്മുടെ ചർച്ച. സന്തോഷത്തിന്റെ നാൾവഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അതെങ്ങനെ കണ്ടെത്തണമെന്ന് മനസ്സിലാക്കാം. അതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. അങ്ങനെ ജീവിതത്തെ സുന്ദരമായ ഒരു അനുഭവമാക്കി മാറ്റാം. ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മെ നയിക്കാൻ ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ പാലക്കാട് സെന്ററിൽ നിന്നുള്ള രോഹിണി സിസ്റ്റർ നമ്മുടെ കൂടെയുണ്ട്. രോഹിണി സിസ്റ്റർ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സിസ്റ്റർ, നമ്മൾ ഇന്ന് സന്തോഷത്തിനെ കുറിച്ച് സംസാരിക്കുകയാണ്. മനുഷ്യർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു സന്തോഷത്തിന് വേണ്ടിയിട്ട്? പല കാര്യങ്ങളുടെ പിന്നാലെ ഓടുന്നു. ഒരുപാട് ഒരുപാട് എഫർട്ട് മുഴുവൻ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ അത് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും കൈമലർത്താണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ സന്തോഷം?
സത്യത്തിൽ സന്തോഷം എന്ന് പറയുന്ന ഒരു ഗുണം നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഉള്ളിലുള്ളൊരു സമ്പത്താണ്. പക്ഷെ ഉള്ളിലുള്ള ആ ഒരു സാധനം, ആ ഒരു ശക്തിയെ തേടി പലപ്പോഴും നമ്മൾ സെർച്ച് ചെയ്തു പോകുന്ന തേടി പോകുന്നത് പുറം ലോകത്താണ്.
കാരണം നമ്മൾ പറയുന്നത് അങ്ങനെയാണല്ലോ, സന്തോഷം തേടി പോവാണ് ചെയ്യുന്നത്. സിസ്റ്റർ, ഇവിടെ അത് പറഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നി സന്തോഷത്തിനെ തേടി പോവാന്ന് പറഞ്ഞപ്പോ. ഇപ്പൊ പലരും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ എന്റെ ജോലിയിലാണ് സന്തോഷത്തിനെ തേടുന്നത്, കൂടുതൽ സമ്പത്തിലാണ് സന്തോഷത്തെ തേടുന്നത്. അപ്പോ ഈ പുറമേക്കുള്ള ഈ ഓട്ടം, ജോലി അല്ലെങ്കിൽ സമ്പത്ത്, ഇതൊന്നും യഥാർത്ഥത്തിൽ സന്തോഷം തരുന്നില്ല. സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു, സാധനങ്ങളിലെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു. അപ്പൊ നമ്മൾ അതെങ്ങനെയാണത് പിന്നെ എവിടെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്?
ശരിക്കും നമ്മൾ നോക്കിയ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ, നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലും ഭൗതികമായ ശരീരത്തിന്റേതായ കാര്യങ്ങളിലാണ് മനുഷ്യർ മുഴുകുന്നത്. പക്ഷേ പുറമേ നമ്മൾ തേടി പോകുമ്പോഴും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിച്ചിട്ടും ഇഷ്ടപ്പെട്ട മനുഷ്യരുടെ കൂടെ കുറച്ച് സമയം ചെലവാക്കിയിട്ടും പോകുമ്പോൾ ഉള്ളിലൊരു ചിന്തയാണ് എനിക്ക് സന്തോഷം കിട്ടും.
പക്ഷെ അത് സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, പക്ഷെ അവിടെ ഇപ്പൊ സാധനങ്ങൾ നമ്മൾ വാങ്ങി, ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു ഒരു പുതിയ ടി വി വാങ്ങി എന്ന് വിചാരിക്കൂ. അപ്പോ കുറച്ച് നേരം ഒരു സന്തോഷം ഉണ്ടല്ലോ അതിൽ, ഇല്ലാന്നെങ്ങനെ പറയാൻ പറ്റും നമുക്ക്?
സന്തോഷമുണ്ട്. ശരിക്കും നമ്മൾ നോക്കിയാ വീട്ടിലിപ്പോ 4 വ്യക്തികളുണ്ട്. പക്ഷെ ഈ 4 വ്യക്തികളും തമ്മിൽ ചെറിയൊരു പ്രശ്നമുള്ള സമയത്ത് പരസ്പരം ആരും സംസാരിക്കുന്നില്ല. അപ്പൊ ആ വീട്ടിലുള്ള ഒരു വ്യക്തി ചിന്തിക്കുകയാണ്, ഞാൻ ഒരു ടി വി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ കുറച്ച് ദിവസത്തേക്ക് എല്ലാവരുടെ ശ്രദ്ധ എനിക്ക് മാറ്റാം. അങ്ങനെ ആ ടി വി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ 2-3 ദിവസമൊക്കെ പുതിയ ടി വിയുടെ സന്തോഷത്തിലായിരിക്കും. പക്ഷെ സാധനം ആ 3 ദിവസത്തിന് ശേഷം ബാക്കി വസ്തുക്കളൊക്കെ വീട്ടിലുള്ളത് പോലെ അതും പിന്നിലേക്ക്
പോകും,
മാത്രമായിട്ട് മാറും.
പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത് വാങ്ങി വെക്കുമ്പോഴും പിന്നീട് പ്രശ്നങ്ങൾ വന്നു, എനിക്ക് പോയിട്ട് സ്വിച്ച് ഓൺ ചെയ്താൽ അല്ലേ സന്തോഷം അവിടെ വരുന്നില്ല. ആ വാങ്ങിയ സമയത്തുണ്ടായ സന്തോഷം അവിടെ കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഭൗതികതയുടെ പിന്നാലെയുള്ള ഈ ഓട്ടം അത് എത്രത്തോളം മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്.
ശരിക്കും നമ്മൾ ഗീതയിൽ നോക്കിയ മനുഷ്യകുലം മുന്നിലേക്ക് പോകുമ്പോൾ തന്റെ സ്വയം തന്റെ ജീവിതത്തെ കുറിച്ചുള്ള യാത്രയെല്ലാം മറന്ന് സ്വാർത്ഥതയിലേക്ക് മനുഷ്യൻ ഇറങ്ങും എന്ന് ആദ്യകാലത്തെ ഋഷിമുനിമാർക്ക് പോലും അവർക്ക് അറിയുമായിരുന്നു. അതുകൊണ്ട് ഈ ഗീതയിലും അതാണ് പറയുന്ന, അർജുനോട് കൊടുത്ത ഉപദേശിതായിരുന്നു, അർജുന നീ കർമ്മം ചെയ്യൂ, പക്ഷെ കർമ്മഫലം ഒരിക്കലും ഇച്ഛിക്കരുതേ. അപ്പൊ ശരിക്കുന്ന ഭൗതിക സാധനങ്ങൾ പോകുമ്പോൾ പ്രതീക്ഷയാണ്, ഞാനിത് വാങ്ങിച്ചാൽ എനിക്ക് കിട്ടും, അല്ലെ ആ വ്യക്തി എന്നോട് ഈ രീതിയിൽ സംസാരിക്കും, ഞാൻ കുട്ടിക്ക് നല്ല രീതിയിൽ ഒരു സാധനം ഉണ്ടാക്കി കൊടുത്താൽ ആ കുട്ടി നല്ലത് അഭിപ്രായം നല്ലത്.
അത് പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പോ ഒരു നല്ലൊരു സാധനം ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് അവരതിനെ നല്ലതെന്ന് പറഞ്ഞു, അപ്പൊ എനിക്ക് സന്തോഷമായി. നല്ലതെന്ന് പറഞ്ഞില്ലെങ്കിൽ സന്തോഷമില്ല. അപ്പൊ ഈ ഒരു ഒരു പ്രശ്നമാണ് ശരിക്കും ഇത്. ഇവിടെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും
നമ്മളൊരു ഉദാഹരണം നോക്കിയാ, ഒരമ്മ തന്റെ കുട്ടികൾക്ക് വേണ്ടി പിസ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഴിക്കുന്ന വിഭവം ഉണ്ടാക്കി. ശരിക്കും ഉണ്ടാക്കുന്ന സമയത്ത് അമ്മയ്ക്ക് സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ടാക്കി ആ പ്രോസസ് മുഴുവൻ കഴിയുമ്പോൾ, കുട്ടികളെ സ്കൂളിൽ വിട്ട് വരുന്നതും അവർ ഭക്ഷണം കഴിക്കുന്നതും ആ മുഴുവൻ സീൻസും ഉള്ളിൽ കണ്ടിട്ടാണ് അമ്മ ഭക്ഷണം ഉണ്ടാക്കിയത്. പക്ഷെ ചിലപ്പോ സ്കൂളില് അവർക്ക് ആൻസർ പേപ്പർ വല്ലതും കിട്ടി തോൽക്ക് അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് വഴക്ക് കൊള്ളു, അതുകൊണ്ടിട്ടായിരിക്കും വീട്ടിൽ വരിക. അപ്പൊ ശരിക്കും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരുടെ മനസ്സിന്റെ സ്ഥിതിയെ നമ്മൾ നോക്കുന്നില്ല. ഞാൻ എന്റെ ഭാഗത്തെ മാത്രം നോക്കി, ഞാൻ സന്തോഷത്തോടുകൂടി ഉണ്ടാക്കി, ഞാൻ ടേസ്റ്റോടുകൂടിയുള്ള ഉണ്ടാക്കി എന്റെ കുട്ടികൾക്ക് കൊടുത്തു, അവരെങ്ങനെ എന്നോട് ടേസ്റ്റ് ഇല്ല എന്ന് പറയും. അപ്പൊ ഞാൻ ശരിക്കും സ്വാർത്ഥമായ ഒരു ചിന്തയിൽ പോവാണ്. അതുകൊണ്ട് ശരിക്കും നമ്മൾ ആധ്യാത്മികതയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല. ഒരു ജീവിതം എന്ന് പറയുമ്പോൾ പല വ്യക്തികളുടെ കൂടെയുള്ള ഒരു ജീവിതമാകുമ്പോൾ ആ കുട്ടിയുടെയും കൂടി മനസ്സിന്റെ സ്ഥിതി, അത് ഏതൊരു ചിന്തയിൽ ഇരുന്നതുകൊണ്ടായിരിക്കാം ഇതിനെക്കുറിച്ച് പറഞ്ഞത്.
എന്ത് സാഹചര്യം, അതിന്റെ പിന്നിൽ എന്തോ ഒരു സാഹചര്യം ഉണ്ടെന്ന് ചിന്തിക്കാൻ പറ്റണം. പലപ്പോഴും നമ്മൾ നമ്മുടെ ഒരു ഒരു കാഴ്ചപ്പാട് മാത്രം അല്ലേ, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അവർക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ പിസ്സ ഉണ്ടാക്കി, അത് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ എന്റെ മനസ്സ്. അപ്പൊ ഇവിടെ നമ്മൾ, എനിക്ക് തോന്നുന്നു ആ കുട്ടി എന്തുകൊണ്ട് ആ ഒരു റിയാക്ഷൻ കാണിച്ചു അല്ലേ. ഇനിയിപ്പോ അത് പിസ്സ മോശമായിട്ടാണെങ്കിൽ അവിടെ പിന്നെ എനിക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ അല്ലെ, പിന്നീട് വീണ്ടും അതിനെ നമുക്ക് ശരിയാക്കാം അല്ലെങ്കിൽ. അപ്പൊ നമ്മൾ ഇവിടെ ഈ പ്രത്യേകിച്ച് വ്യക്തിബന്ധങ്ങളിലാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പൊ വ്യക്തികളെ നമ്മൾ നമ്മുടെ കൂടെയുള്ളവരായിക്കോട്ടെ, ഇപ്പോ സുഹൃത്തുക്കള്, ഇങ്ങനെ ഒരുപാട് ഒരുപാട് പേരാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഏത് തരം മനോഭാവത്തിലേക്ക് വരണം ആൾക്കാരോട് ഇടപഴകുന്ന സമയത്ത്?
ശരിക്കും നമ്മൾ വ്യക്തികൾ എന്ന് പറയുമ്പോഴും പലപ്പോഴും നമ്മളൊരു ചരട്, ഒരു ബന്ധനത്തിലാണ് മനുഷ്യരെ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മലയാളത്തിൽ എപ്പോഴും പറയും, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ. പലപ്പോഴും നമ്മൾ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അച്ഛൻ അമ്മ അവരുടെ കൂടെയൊക്കെ ജീവിക്കുമ്പോൾ എല്ലാവരുടെ മുകളിൽ ഒരു ചരട്, ഒരു ബന്ധനം ഇടുകയാണ്, നിങ്ങൾ എന്റെയാണ്. അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ എപ്പോഴും പറയും, ഈ ഭൂമിയിൽ ഒരു വ്യക്തിയെ നോക്കിയിട്ട് പോലും നമുക്ക് എന്റെയാണെന്ന് പറയാൻ കഴിയില്ല. അവകാശം നമ്മൾ നോക്കിയ ആ വ്യക്തിയുടെ അച്ഛന്റെയും അമ്മയും മാതാപിതാക്കളുടെ മുന്നിൽ പോകുമ്പോൾ അവർ രണ്ടുപേരുടെയും മകനായിട്ട് മാറി ആ വ്യക്തി. കൂട്ടുകാരുടെ മുന്നിൽ പോകുമ്പോൾ കൂട്ടുകാരനായിട്ട് മാറി, എന്റെ മുന്നിൽ വരുമ്പോൾ എന്റെ ജ്യേഷ്ഠനായിട്ട് മാറി. അപ്പൊ ആ ഒരു വ്യക്തിക്ക് തന്നെ സമൂഹത്തിൽ പല പല വ്യക്തികളുടെ കൂടെയാണ് കണക്ഷൻ.
ആ റോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും.
പക്ഷെ
ഇവിടെ നമ്മൾ റോളിൽ ഫോക്കസ് പോയാലും പ്രശ്നമാണെന്ന് തോന്നുന്നു അല്ലേ, എവിടേക്കാണ് നമ്മുടെ ശ്രദ്ധ എവിടെ നമ്മൾ കൊണ്ടുവരേണ്ടത്?
ശരിക്കും നമ്മൾ പറഞ്ഞ ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോഴും ഓരോ വ്യക്തിയുടെ കൂടെ നമ്മൾ ജീവിക്കുമ്പോഴും ഒന്ന് മാത്രം എപ്പോഴും ഓർക്കുക, അതെന്റെ പതി ആയിക്കോട്ടെ അല്ലെ എന്റെ അച്ഛനായിക്കോട്ടെ എന്റെ ജ്യേഷ്ഠനായിക്കോട്ടെ അതേതൊരു വ്യക്തിയാണെങ്കിലും ഈ ഭൂമിയിൽ അവരും ഞാനും കണ്ടുമുട്ടിയിരിക്കുന്നത് എത്ര നാൾ, ഈ ഭൂമിയിൽ എത്ര ദിവസം ആ ഒരു വ്യക്തികളുടെ കൂടെ എനിക്കൊരു ബന്ധമുണ്ടോ അതുവരെ എനിക്കും സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പറ്റണം അവരുടെ കൂടെ. പക്ഷെ നമ്മൾ ആ ഒരു ചരട്, എന്റെ 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 ആ സ്വാർത്ഥമായ ചരടിൽ പോകുമ്പോൾ നമുക്കിഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറ് ആ ഒരു ബന്ധനത്തിൽ വരുമ്പോഴാണ് സന്തോഷം കൊടുക്കാനും എടുക്കാനും കഴിയാത്തത്. ശരിക്കും നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോഴും എല്ലാ വ്യക്തിയുടെ കൂടെയും നല്ല രീതിയിൽ ജീവിക്കാൻ ഭാരതീയ സംസ്കാരത്തിൽ എപ്പോഴും പറയും, വസുദൈവ കുടുംബകം. ശരിക്കും സഹോദര ബന്ധം, ബ്രദർഹുഡ് എന്നാ നമ്മൾ പറയാറില്ല. ശരിക്കും അതിന്റെ ആന്തരിക അർത്ഥം നോക്കിയാൽ നമ്മൾ പുറമേ ഓരോ വ്യക്തികളെയും ഈ ഒരു കണ്ണുകളിലൂടെ നോക്കുമ്പോൾ നമ്മൾ പറയും ഇവര് സ്ത്രീയാണ് പുരുഷനാണ്. പക്ഷെ ശരിക്കും നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാൽ ആ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ ആ ഓരോ വസ്ത്രങ്ങൾക്കുള്ളിലും സ്ത്രീയും പുരുഷനുമായി ഒരിക്കലും മാറാത്ത ഒരു ഊർജം, ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അപ്പൊ ആ ആത്മബോധത്തിലേക്ക് തിരിഞ്ഞ് നമ്മൾ എല്ലാവരും ഒരേ കുടുംബത്തിലേതാണ്, ഒരേ ഈശ്വരന്റെ മക്കളാണ്, ആ ഒരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ എല്ലാവരുടെ കൂടെ നല്ല രീതിയിൽ ഇടപഴകാനും എല്ലാവർക്കും സന്തോഷം കൊടുക്കാനും ആരുടെയും ആ മോശമായ ഇടപെടലുകളിലേക്ക് പോവാതെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും.
എനിക്ക് തോന്നുന്നു അത് പറഞ്ഞപ്പോ ഇപ്പൊ ഈ ലോകത്തിനെ മുഴുവൻ ഒരു ഒരു കുടുംബമായിട്ട് കാണാം. അപ്പൊ ഇവിടെ വേറൊരു ഒരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കാമെന്ന് തോന്നുന്നു. എല്ലാവരും ഇപ്പൊ ലോക നാടകം എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നു. അപ്പൊ ലോക നാടകത്തിലെ ആക്ടേഴ്സ് ആണ് അല്ലേ. അപ്പൊ ഈ ആക്ടേഴ്സിന്റെ ജോലി എന്ന് പറയുമ്പോൾ ആക്ടേഴ്സിന്, ഇപ്പൊ ഞാൻ ആക്ടറാണ്, സിസ്റ്റർ ആക്ടറാണ്, വേറെ ആരെങ്കിലും ആക്ടറാണ്, ആക്ടർക്ക് ഒരിക്കലും വേറൊരു ആക്ടറെ ഗുണദോഷിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയല്ല ചെയ്തത് ഇങ്ങനെയാണെന്നോ പറയാൻ പറ്റില്ല അല്ലേ. പക്ഷെ നമുക്ക് എനിക്കെന്ത് തോന്നുന്നു ഈ ലോകത്തിൽ അധികം പ്രശ്നങ്ങൾ ഇതിൽ നിന്നാണ് ഉണ്ടാവുന്നതെന്ന് തോന്നുന്നു.
ശരിക്കും നമ്മൾ റോൾസിൽ നോക്കിയാൽ ഷേക്സ്പിയറിന്റെ പോലും കഥകൾ പറയുമ്പോൾ എപ്പോഴും പറയും ധാരാളം നാടകങ്ങൾ അദ്ദേഹം രചിച്ചു. പക്ഷെ ഇതെല്ലാം ചെയ്ത് അവസാനം അദ്ദേഹം തന്നെ അംഗീകരിക്കുകയായിരുന്നു, ഇത്രയും നാടകങ്ങൾ എഴുതി എന്റെ ജീവിതം തന്നെ ഒരു നാടകമാണ്. അപ്പൊ ശരിക്കും ഓരോ ആക്ടേഴ്സിനെയും നമ്മൾ നോക്കിയാൽ ചിലപ്പോ ഒരാൾക്ക് കള്ളന്റെ റോളായിരിക്കും, അല്ലെങ്കിൽ ഒരു ദുഷ്ടന്റെ റോളാണ്. അപ്പൊ സ്റ്റേജിൽ കയറുമ്പോൾ ആ റോൾ എന്താണ് അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തേ പറ്റൂ. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയ അതേ ആ ദുഷ്ടം തന്നെയാണ് ഇത്, ആ രീതിയിൽ അദ്ദേഹത്തെ ഒരിക്കലും കാണാൻ സാധിക്കില്ല. അപ്പൊ നോർമൽ ലൈഫിൽ നോക്കുമ്പോഴും ചില വ്യക്തികൾ ഇടയ്ക്ക് ദേഷ്യപ്പെടും നമ്മളോട്. അപ്പൊ നമ്മൾ അതോടെ മുദ്ര കുത്താണ്, ഇത് തന്നെയാണ്, ദേഷ്യപ്പെടുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയും ഉള്ളിൽ ആ ഒരു ചിന്ത കൂടി വേണം. ആ വ്യക്തി ദേഷ്യപ്പെടണമെങ്കിൽ ആ രീതിയിൽ എന്തോ ഒരു അനുഭവം സാഹചര്യത്തിലൂടെയാണ് ആ വ്യക്തി യാത്ര ചെയ്യുന്നത്.
എനിക്ക് തോന്നുന്നു ആ ഒരു മനോഭാവം നമ്മൾ കൂടുതൽ വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. കുറച്ചും കൂടി കൺസിഡറേറ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, മറ്റുള്ളവർക്കും പ്രശ്നങ്ങളുണ്ട്, എന്റെ എക്സ്പെക്ടേഷൻ മാത്രമല്ല വരുന്നത്. എപ്പോഴും തോന്നുന്നു എക്സ്പെക്ടേഷൻ ഫാക്ടർ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സിസ്റ്റർ, ഇവിടെ ഇപ്പൊ നമ്മള് ഇതൊന്നും ഇപ്പോ ഭൌതിക വസ്തുക്കളുടെ കാര്യം പറഞ്ഞു, എത്രയോ മെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പിന്നാലെ കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതും പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഈ ബന്ധത്തിൽ സുഖം കിട്ടണില്ല, അവിടെ കിട്ടും ബന്ധങ്ങളിലുള്ള ഒരു ഒരു ഡിപ്പെൻഡൻസി. ഇവിടെ ഇതിന്ന് ഈ മനോഭാവത്തിന് മാറാൻ ഇപ്പം എന്താ ചെയ്യുക? എനിക്ക് ഞാൻ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നത്. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെ നമുക്ക് ഒരു ഒരു സെൽഫ് സ്റ്റാൻഡിങ്ങിലേക്ക് വരാൻ സാധിക്കും?
ആക്ച്വലി നമ്മളിപ്പോ ഒരു ഡബയിൽ പഞ്ചസാര കാണുകയാണെങ്കിൽ നമ്മളത് കഴിക്കാൻ ടേസ്റ്റ് ചെയ്യാൻ ഒരാൾക്ക് കൊടുക്കാതെ അത് കാണിച്ചു പറയും ഇത് മധുരാണ്. അപ്പൊ ആ മധുരം ഒരിക്കലും അനുഭവിക്കാൻ കഴിയില്ല ആ വ്യക്തിക്ക്. പക്ഷെ അത് കൊടുത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയും പറയും ഇത് മധുരാണ്. അതുപോലെ ശരിക്കും ഞാൻ എന്ത് ചെയ്തിട്ടും മറ്റൊരാള് സന്തോഷിക്കണില്ല, ഞാൻ എന്ത് ചെയ്തിട്ടും മറ്റൊരാള് സന്തുഷ്ടാവുന്നില്ല. അതിന് ശരിക്കും നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് ഞാൻ പലതും ചെയ്യുന്നുണ്ട്, കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്, മുഴുവൻ ദിവസം എന്തൊക്കെയോ ചെയ്ത് തീർക്കുക. പക്ഷെ ശരിക്കും ചെക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ എന്നിൽ സംതൃപ്തമായി, ഞാൻ എന്നില് സന്തോഷത്തോടെ ഇരുന്ന് എന്റെ ഉള്ളിൽ സന്തോഷമുണ്ടോ എനിക്കത് കൊടുക്കാൻ വേണ്ടി.
എനിക്ക് തോന്നുന്നു അത് നമ്മള് ഈ അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെ അല്ല എന്ന് തോന്നുന്നു. ഈ അന്വേഷിച്ചു പോവാ, അത് അവിടെ കിട്ടും, ഇത് ചെയ്തു കഴിഞ്ഞാൽ കിട്ടും, ഇത് ഒരു ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് എന്റെ ഈ കാര്യങ്ങളെല്ലാം നടന്നാൽ കിട്ടും. അപ്പൊ ഈ ഒരു ഒരു ഡിസിഷൻ, ഇപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണം അല്ലെ, ആ ഒരു ഡിസിഷൻ. പക്ഷെ അതിന് അത് പെട്ടെന്ന് എങ്ങനെ സാധിക്കും? അവിടെയാണ് എന്റെ സംശയം. അത് ആ ഒരു ഒരു ലെവലിലേക്ക് എത്താൻ ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ശരിക്കും അതിനെ നമ്മള് കുറച്ചൊരു സ്റ്റെപ്സ് ആയിട്ട് അതിൽ പറയും. ശരിക്കും അതിൽ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്വയം സന്തോഷത്തോടെ ഇരിക്കണം, എന്റെ കൂടെയുള്ള ഓരോരുത്തർക്കും സന്തോഷം കൊടുക്കണം. ആ ഒരു ചിന്ത തന്നെ, ആ ഒരു ഡിസിഷൻ, തീരുമാനം തന്നെ ആദ്യം എനിക്ക് ഉള്ളില്, നമ്മളെപ്പോഴും പറയില്ലേ ഫൗണ്ടേഷൻ അടിത്തറ സ്ട്രോങ് ആവണമെന്ന് പറഞ്ഞതുപോലെ, അതിന്റെ ഉള്ളില് അത്രത്തോളം ഉള്ളിലെ ഒരു ഇച്ഛ ആഗ്രഹമായിരിക്കണം, എനിക്കും സന്തോഷിക്കണം, എന്റെ കൂടെയുള്ള ഓരോരുത്തർക്കും കൊടുക്കണം. അതിനെ ശരിക്കും നമ്മള് യേണിങ് എന്ന് പറയും. അർത്ഥം ഉള്ളിന്റെ ഉള്ളിലുള്ള അഭിലാഷം.
അല്ലാതെ കൂടുതൽ എന്റെ ഈ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് എനിക്ക് കുറച്ചും കൂടി നല്ല ഒരു ഒരു ജീവിതത്തിലേക്ക്
പോകണം,
ആ ഒരു ആഗ്രഹം
ഇച്ഛ വേണം ഉള്ളില്. അതുകൊണ്ട് ചില ആൾക്കാർ ചോദിക്കും ഇച്ഛിക്കുന്നത് ശരിയല്ല എന്നല്ലേ പറഞ്ഞത്, പിന്നെ അത് ഇച്ഛിക്കാൻ പാടുമോ ചോദിക്കും. അതിന് ശരിക്കും ഭഗവാൻ പോലും എപ്പോഴും പറയും ഇച്ഛാർത്ഥം നമ്മൾ കർമ്മം ചെയ്യണം. ഉദാഹരണത്തിന്
ശരിക്കും വലിയൊരു കൺഫ്യൂഷൻ ആണ് ആൾക്കാർക്ക്. ഒരു ഭാഗത്ത് കാരണം ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്നു, കാരണം ഇതെല്ലാം വരണമെങ്കിൽ ആഗ്രഹങ്ങൾ വേണം. വേറൊരു ഭാഗത്ത് ആധ്യാത്മിക ആചാര്യന്മാർ പറഞ്ഞ ഇച്ഛയെല്ലാം ഒഴിവാക്കണം. അപ്പൊ ആ ഇതെങ്ങനെ വരുന്ന കൺഫ്യൂഷൻ?
ശരിക്കും നമ്മൾ നോക്കിയ ഒരു ടേബിളില് അമ്മ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കും. ഞാനിരുന്ന് ഒരു സീറ്റിൽ ഇരുന്നുകൊണ്ട് എപ്പോഴും പറയാ ആ ഭാഗ്യമുണ്ടെങ്കിൽ, വിധി ഉണ്ടെങ്കിൽ അതെന്റെ വായിൽ വരും. പക്ഷെ അതാണ് ഇച്ഛ, ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഭഗവാൻ എപ്പോഴും അതാ പറയാ ഇച്ഛ കൊണ്ട് കാര്യമില്ല, കർമ്മം ആദ്യം ചെയ്യണം,
കർമ്മം ചെയ്യണം.
അപ്പൊ ഞാൻ കയ്യിൽ പ്ലേറ്റ് എടുത്ത് ആ ഓരോ ഭക്ഷണങ്ങളും പ്ലേറ്റിലെടുത്ത് ഭക്ഷണം കഴിക്കുക, ഇച്ഛ മീൻസ് എനിക്ക് ആ ഫുഡ് ടേസ്റ്റ് ചെയ്യണം. പക്ഷെ ആ ഇച്ഛ നടക്കണമെങ്കിൽ ഞാൻ കർമ്മം ചെയ്തിരിക്കണം.
അപ്പൊ ശരി, ഈ ആഗ്രഹം എന്ന് പറഞ്ഞു, അതായത് എനിക്ക് നല്ല ഹാപ്പി ആയിട്ടും എല്ലാവരെയും സന്തോഷപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകണം. ഇപ്പൊ എന്റെ അവസ്ഥ അതൊന്നും അല്ല, ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ പിന്നെ അങ്ങനെ പുറത്ത് അഭിനയിക്കുകയാണ്, എനിക്ക് നല്ല സന്തോഷമൊക്കെ ഉണ്ട്, ലോകത്തിൽ അങ്ങനെ മുന്നോട്ട് പോകണമല്ലോ. പിന്നെ ഞാൻ ചിലപ്പോൾ ഇതും വിചാരിക്കും ആർക്കപ്പ ഇത്രയൊക്കെ സന്തോഷമുള്ള എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ്. ശരി, എനിക്കൊരു ആഗ്രഹം വന്നു, ഇങ്ങനെ പോയാൽ പോരാ. പക്ഷെ ഈ ആഗ്രഹം തന്നെ, എനിക്ക് അത് പറയുമ്പോൾ ആഗ്രഹം തന്നെ എല്ലാവർക്കും വരുന്നില്ല അല്ലേ? ആ ഒരു ആഗ്രഹം തന്നെ ഒരു വലിയൊരു കാര്യമാണെന്ന് തോന്നുന്നു. ശരി, ആഗ്രഹം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്?
ശരിക്കും നമ്മൾ ഇതിനെ ഒരു പഠനം എന്ന് പറയും ജീവിതത്തിലെ ലേണിംഗ്. ശരിക്കും അതിനു മുമ്പ് നമ്മൾ നോക്കിയ ഉദാഹരണത്തിന് നമ്മുടെ കാലില് ഒരു മുറിവ് വന്നിരിക്കുക. ഈ മുറിവിനെ നമ്മൾ നോക്കുന്നേയില്ല, ഡോക്ടറെ കാണിക്കുന്നില്ല. പക്ഷെ എപ്പോഴും നിരന്തരം നമ്മളോട് കൂട്ടുകാർ പറയും ഡോക്ടറെ കാണിക്കുക, മരുന്ന് വാങ്ങിച്ച് കാലില് യൂസ് ചെയ്യും. പക്ഷെ ഇതേ മുറിവ് നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ച കൂടെ വെച്ച് ആ വേദന ഒരു ഭാഗമായിട്ട് മാറി. പിന്നെ അത് ഒരു സൈഡായി, ജീവിതത്തിന്റെ ഒരു ഭാഗം. പക്ഷെ പിന്നീട് ഭാഗമായതിന് ശേഷം കൂട്ടുകാർ പറയും വേദന ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കൂ. പക്ഷെ നോക്കൂ, ഇത് ഞാൻ ഡോക്ടറെ കാണിക്കാതെ എന്റെ ഭാഗമാക്കി മാറ്റി. ഞാൻ നിരന്തരം പറയാണ് ജീവിതത്തിലെ ദുഃഖം ഒരു ഭാഗമായി, ഒരു ഭാഗമായി. അപ്പൊ ശരിക്കും നമ്മള് എനിക്ക്
വലിയൊരു വിഡ്ഢിത്തരാണല്ലോ, കാരണം ഇത് എപ്പോ വേണമെങ്കിലും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്.
ശരിക്കും ഇത് മാറ്റണമെങ്കിൽ നമ്മൾ എപ്പോഴും പറയും പഠനം.
എനിക്ക് സംശയം എന്താണെന്ന് വെച്ചാൽ, പഠനം നമ്മളൊക്കെ അല്ലേ ഗ്രാജുവേറ്റ്സിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ലോകം. പഠനം യൂണിവേഴ്സിറ്റിയും സ്കൂളുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പഠനത്തിന് എന്താണ് ഇവിടെ ഒരു കുറവുള്ളത്?
ശരിക്കും നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം തന്നെ ലാറ്റിൻ ഭാഷയിൽ പറയണ്ടായിരുന്നു, എഡ്യൂസ് എന്നാണ്. എഡ്യൂസ് അർത്ഥം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക, ടു ബ്രിങ് ഔട്ട്. ശരിക്കും ഇന്ന് നമ്മൾ ഡോക്ടറേറ്റ് എടുത്തു, അല്ലെങ്കിൽ ഈ സാധാരണ ഭൗതികമായ പഠിപ്പ് പഠിക്കുമ്പോൾ മാത്സിനെ നമ്മൾ വിഴുങ്ങുകയാണ്, അല്ലെങ്കിൽ സയൻസിനെ വിഴുങ്ങുക, അതിനുശേഷം വോമിറ്റ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. ആ ഒരു പ്രോസസ്സാണ്.
അത് വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പൊ ഈ ഇത് പറഞ്ഞപ്പോ ഈ പുറത്തു കൊണ്ടിരുന്നതും ഈ അകത്തേക്ക് ഇങ്ങനെ നിറയ്ക്കുന്നതും തമ്മിൽ എത്ര വലിയൊരു ഒരു വ്യത്യാസം.
അപ്പൊ ശരിക്കും ലേണിംഗ് എന്ന് പറയുമ്പോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ എപ്പോഴും പറയും ഇന്നേറ്റ് ക്വാളിറ്റീസ്, ഓൾറെഡി ജനിക്കുമ്പോ തന്നെ നമ്മുടെ ഉള്ളിൽ വിശേഷതകൾ തന്നിട്ടുണ്ട്. പക്ഷെ ആ ഓരോ ക്വാളിറ്റീസിനെയും പുറത്തെടുക്കണമെങ്കിൽ അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് തിരിയാനുള്ള ഒരു സ്റ്റഡി നമ്മൾ ചെയ്യണം.
അതിനെ നമ്മളാണ് യഥാർത്ഥത്തിൽ പഠനം
എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയും സത്സംഗങ്ങൾക്കൊക്കെ പോകുന്ന പറയും ജീവിതത്തില്. സത്സംഗാർത്ഥം ജോലിയെ കുറിച്ചോ കുടുംബങ്ങളെ കുറിച്ചോ അതിന്റെ തിരക്കിൽ ജീവിക്കുമ്പോൾ കുറച്ച് സമയം നമ്മൾ നമ്മളിലേക്ക് തിരിയണം. കാരണം ഫുൾ ഡേ നമ്മൾ കുടുംബത്തിന് വേണ്ടി ജീവിക്കുക, അപ്പോഴും കുട്ടികളെ സന്തോഷിപ്പിച്ചു, അല്ലെങ്കിൽ കുടുംബക്കാരെ സന്തോഷിപ്പിച്ചു. പക്ഷെ ആ സത്സംഗങ്ങളിലേക്കും ആധ്യാത്മിക മാർഗങ്ങളിലേക്ക് പോകുമ്പോൾ തീർത്ഥാടനങ്ങൾക്കും അപ്പൊ നമ്മൾ നമ്മളിലേക്ക് തിരിയുക.
അപ്പൊ എനിക്ക് തോന്നുന്നു സിസ്റ്റർ, നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന പഠന പ്രക്രിയ അല്ല ഇത്,
അല്ല,
അതിന് എത്രയോ മാറ്റമുണ്ട്. അപ്പൊ ഈ ഒരു പഠനത്തിന്റെ ചില വശങ്ങൾ എന്തൊക്കെയാണ്? ഈ പഠനത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്?
ശരിക്കും നമ്മള് ആധ്യാത്മിക ജ്ഞാനത്തില് ആദ്യത്തെ പാഠം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയും ഇന്നത്തെ സയൻസ് ലോകത്തെ കുറിച്ച് മുഴുവൻ പഠിച്ചു, ആകാശത്തിന്റെ മുകളിലുള്ളതും കടന്റെ അടിയിലുള്ളതും എല്ലാം പഠിച്ചു. സ്വാമി വിവേകാനന്ദൻ പോലും പറഞ്ഞതാണ്, മനുഷ്യൻ പറവകളെ കുറിച്ചും അവരെ നിയന്ത്രിക്കാൻ പഠിച്ചു, വെള്ളത്തിലൂടെ പോകുന്ന മീനുകളെയും നിയന്ത്രിക്കാൻ പഠിച്ചു, വേഗത്തിലോടുന്ന ചീറ്റപ്പുലിയും നിയന്ത്രിക്കാൻ പഠിച്ചു. പക്ഷെ മനുഷ്യൻ ഒന്നിന് മാത്രം മറന്നുപോയി, തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ ഞാൻ ആരാണ്, ഞാൻ എന്തിനീ ഭൂമിയിൽ വന്നു, ആ ചോദ്യങ്ങളിൽ നിന്ന് വഴിതെറ്റിപ്പോയി മനുഷ്യൻ. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കേണ്ട പാഠം നമ്മൾ സ്വയത്തെ തിരിച്ചറിയും,
നമ്മുടെ ഉള്ളിലുള്ള ശക്തികൾ എന്താണെന്ന് അറിയാം, നമ്മൾ സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞ പോലെ. ഓക്കെ സിസ്റ്റർ, അപ്പൊ ആ പഠന പ്രക്രിയ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം അല്ലേ? അത് എത്ര കാലം നമ്മൾ തുടരേണ്ടി വരും? എന്താണ് പിന്നെ ആ പഠനത്തിൽ ഉണ്ടാവുന്ന റിസൾട്ട്? പിന്നെ എന്താണ്
നമ്മൾ ശരിക്കും സ്കൂളിലൊക്കെ കുട്ടികൾ പഠിക്കുമ്പോൾ എപ്പോഴും പറയും പഠിച്ചതിനെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാൻ പറയും. അപ്പൊ ശരിക്കും അടുത്ത പ്രോസസ്സ് ലേണിംഗ്, പഠനത്തിന് ശേഷം നമ്മൾ പറയും ചേണിംഗ്, അർത്ഥം മനനം ചെയ്യുക. അതാണ് സാധാരണ നമ്മൾ എത്ര കാലം ഇത് മനനം ചെയ്യണം, എത്ര കാലം പഠിച്ച കാര്യങ്ങളെ ചിന്തിക്കണം എന്ന് ചോദിക്കും. ആരെങ്കിലും നമ്മളോട് ചോദിക്കുക, നിങ്ങൾ എത്ര ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, അല്ലെ എത്ര ദിവസം ലഞ്ച് കഴിക്കും, അത് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയും, എത്ര കാലം ഞാൻ ജീവിക്കും അത്രയും കാലം ഭക്ഷണം കഴിക്കും. അപ്പൊ ശരിക്കും
അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെ? ഇപ്പൊ ദിവസവും ഭക്ഷണം കഴിക്കുന്ന പോലെ, ദിവസവും നമ്മള് ശരീരശുദ്ധി ചെയ്യുന്ന പോലെ, അതുപോലെ തന്നെ. പക്ഷെ അവിടെയാണെന്ന് തോന്നുന്നു ഇന്ന് നമുക്കൊരു പ്രശ്നം വരുന്നത്. വല്ലപ്പോഴും ഞാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും പ്രഭാഷണം കേൾക്കുന്നുണ്ട്, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഇതിപ്പോ ഈ എനിക്ക് തോന്നുന്നു എനിക്ക് കുളിക്കാനൊക്കെ അറിയാം, പക്ഷെ ഞാൻ സൗകര്യമുള്ളപ്പോ ചെയ്യാന്ന് പറഞ്ഞ പോലെയാണെന്ന് തോന്നുന്നില്ല. അപ്പൊ ദിവസവും ഈ ഒരു ഒരു പ്രക്രിയ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കും.
അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോ എപ്പോഴും പറയും, പോയി എല്ലാ ഭക്തരും പോകുന്നത് പോലെ ഭക്തർ മുഴുവൻ പോയി ഇറങ്ങും പുറത്തേക്ക്. പക്ഷെ അപ്പോഴും സാധാരണ പറയും, നമ്മൾ അവിടെ ഏത് വസ്ത്രം അണിഞ്ഞു പോയിന്നോ, നമ്മളുടെ ആഡംബരോ നമ്മളുടെ കൂടെയുള്ള മനുഷ്യരോ ഇവരെ ആരെയല്ല നോക്കുക. അവിടെ പോകുമ്പോഴും അതാ പറയാ, കണ്ണടക്കിയാണ്, ആ നടയുടെ മുന്നിൽ പോയി കണ്ണടഞ്ഞു പോവും. അതിന്റെ അർത്ഥം ഈ കണ്ണുകളിലൂടെയോ ഈ ശരീരത്തിലൂടെയോ എനിക്ക് ആ ഭഗവാനെ ഒരിക്കലും ദർശിക്കാൻ സാധിക്കില്ല.
അത് ശരിയാണ്. പലപ്പോഴും നമ്മൾ ആലോചിക്കാത്തൊരു കാര്യമാണല്ലോ, ഇത്രയും തിരക്ക് പിടിച്ച് ദർശനത്തിന് പോയിട്ട് അവിടെ പോയി നിന്നിട്ട് നമ്മളെ കണ്ണ് അടച്ചു കളയാണ് ചെയ്യുന്നത്.
അപ്പൊ ആ അടക്കിയ അർത്ഥം അത്രേ ഉള്ളൂ. ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും കാണുമ്പോഴും ശ്രദ്ധ മുഴുവൻ അവിടെയായിരുന്നു. ഇവൻ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും പറയും മറ്റുള്ളവരുടെ വസ്ത്രവും അല്ലെങ്കിൽ ആരെയും ജനിച്ചോ മരിച്ചോ ഈ രീതിയിലുള്ള വാർത്തകളാണ് മനുഷ്യരെ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ആ നടയുടെ മുന്നിൽ പോകുമ്പോൾ കണ്ണടക്കിയ അർത്ഥം ഈ പുറമേയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഞാൻ ഉൾവലിയാണ്. എന്നിട്ട് ശരിക്കും നോക്കൂ, നമ്മൾ ഏത് പ്രസാദം കിട്ടുമ്പോഴും ഇവിടെ അർപ്പിക്കാറുണ്ട്. അപ്പൊ ഇവിടെ അർപ്പിക്കുക അർത്ഥം എന്റെ ഉള്ളിലുള്ള ആ ജ്യോതിയെ ഞാൻ തെളിയിക്കുക ഈശ്വരന്റെ മുന്നിൽ. അപ്പൊ ആ ഉള്ളിലേക്ക് നമ്മൾ തിരിയുക.
അപ്പോ ഈ നമ്മൾ കേട്ട കാര്യങ്ങള് അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ വേറെ പല കാര്യങ്ങളെ കുറിച്ചാണ്. എനിക്കിപ്പോ ഇന്നലെ അവരങ്ങനെ എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ ഇവരെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, ഞാൻ അതൊക്കെ ഇഷ്ടം പോലെ ചിന്തിക്കുന്നുണ്ട്, വേണ്ടതിലധികം ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എനിക്ക് തോന്നുന്നു കുറച്ച് എഫർട്ട് എടുക്കേണ്ടി വരും. കാരണം ഇത് തന്നെ എനിക്ക് നല്ല ചിന്തകൾ വരുന്നില്ല. ഈവനിപ്പോ ഞാനൊരു ക്ലാസ്സൊക്കെ കേട്ടു, നല്ല ആധ്യാത്മിക ശാസ്ത്രമൊക്കെ പഠിച്ചു, പക്ഷെ അത് കഴിഞ്ഞാലും വീണ്ടും ചിന്തകൾ. അപ്പൊ ഇതെനിക്ക് തോന്നുന്നു നിരന്തരമായിട്ട് തുടരണം. ഇതിന്റെ റിസൾട്ട് അപ്പൊ എന്താണ്?
ശരിക്കും ഇതിൽ നമ്മളൊന്ന് പറയും, ബേണിംഗ് അടുത്ത പ്രോസസ്സാണ്, അർത്ഥം കത്തിക്കല്. പക്ഷെ ഇത് കത്തിക്കണമെങ്കിലും അതിന്റെ മുകളിലൊരു പ്രോസസ് വരും, അക്സെപ്റ്റൻസ്. ഞാൻ അംഗീകരിക്കണം. ആ ജ്ഞാനം മുഴുവൻ കേൾക്കുമ്പോഴും എന്റെ ഉള്ളിലുള്ള കുറവുകളെ ഞാൻ തിരിച്ചറിയാം. പക്ഷെ അത് കത്തിക്കണമെങ്കിൽ ഇതെന്റെ കുറവാണ്, ഇപ്പൊ ഓരോ തെറ്റുള്ള നുണ പറയുക, അല്ലെങ്കിൽ ഒരാളെ കണ്ട ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ ആരെങ്കിലും കാണുമ്പോൾ അഹങ്കാരം കാണിക്കുക, ആ എന്റെ ദുശീലത്തെ.
നമ്മൾ പറഞ്ഞ പോലെ പ്രതീക്ഷകള്, അമിത പ്രതീക്ഷകൾ,
മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവ് ചിന്തിക്കുക, അസൂയപ്പെടുക, ആരുടെയെങ്കിലും നല്ല നല്ല ഗുണങ്ങളെ കാണുമ്പോൾ അസൂയപ്പെട്ടു പോവുക, ഈ രീതിയിലുള്ള ദുശീലങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ശക്തിയോടുകൂടി അതിനെ കത്തിക്കാൻ കൂടി സാധിക്കണം.
അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പ്രോസസ്സിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ സ്റ്റഡി, പഠനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ വളരെ കാര്യമായിട്ട് മനസ്സിലാക്കിയെടുക്കണം. ആ ഒരു പ്രക്രിയയിൽ കൂടെ കടന്നു പോകുന്നതാണ്.
ലാസ്റ്റ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും പറയും, ഒരു പാത്രത്തിലിപ്പോ അശുദ്ധജലമാണെങ്കിൽ ആഗ്രഹിക്കുക ശുദ്ധജലം നിറയ്ക്കാൻ, പക്ഷെ ആ അശുദ്ധജലം പോയാലേ ശുദ്ധജലം നിറയ്ക്കാൻ പറ്റും. അപ്പൊ ആ ബേണിംഗ് പ്രോസസ്സ് അർത്ഥം എത്രയേ ഉള്ളൂ, ഉള്ളിലുള്ള അശുദ്ധിയെ അംഗീകരിച്ചുകൊണ്ട് കത്തിക്കുമ്പോൾ ശുദ്ധജലം ഉള്ളിൽ കയറും. അവസാന പ്രോസസ്സ് നമ്മൾ പറയും ടേണിംഗ്. വലിയൊരു തിരുവ ജീവിതത്തില് അതിനെ നമ്മൾ പറയും പരിവർത്തനം. ശരിക്കും നമ്മളുടെ ഈ ബ്രഹ്മകുമാരീസ് വിദ്യാലയത്തില് നമ്മൾ ദിവസേന പഠിപ്പിക്കുന്ന ഇതാണ്. നമ്മൾ പലപ്പോഴും ലോകത്തെ നോക്കി പറയും, ലോകം മുഴുവൻ മാറിയാൽ ഞാൻ മാറും, എന്റെ കുടുംബക്കാർ മാറിയാൽ ഞാൻ മാറും, കൂട്ടുകാർ മാറിയാൽ ഞാൻ മാറും. പക്ഷെ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട ഒരു കാര്യം, എന്ന് ഞാൻ മാറുന്നു, എന്റെ അടുത്തൊരു ടേൺ വേണം. ഞാൻ എന്റെ കുറ്റങ്ങളെ തിരിച്ചറിഞ്ഞ് എന്റെ നന്മകളെ പുറത്തു കൊണ്ടുവന്ന് ഞാൻ എന്നൊരു ടേൺ ചെയ്യും, ഒരു തിരിവ് എന്റെ ജീവിതത്തിൽ വരൂ. ആ തിരിച്ചറിവ് നമ്മൾ പറയില്ലേ, രത്നാകരൻ എന്ന് പറഞ്ഞൊരു കാട്ടുവെള്ളക്കാരൻ ഇത്രയും വലിയ വാൽമീകി എന്ന് പറഞ്ഞ മഹർഷിയായിട്ട് മാറി. അപ്പൊ ആ ഒരു തിരിവ് ഓരോ വ്യക്തിക്കും മഹാനായിട്ട് മാറാം. ആ ഒരു ചിന്തയാണ് നമ്മളെ വിദ്യാലയത്തില് പഠിപ്പിക്കുന്നത്. സോ പരിവർത്തനത്തിലൂടെ വിശ്വത്തിന്റെ ഒരു മാറ്റം.
ഇതൊന്നും സിസ്റ്റർ, നമ്മൾ ഇന്ന് കുറച്ച് സമയം കൊണ്ട് തന്നെ വളരെയധികം ഉൾക്കാഴ്ചകൾ നമ്മൾ സന്തോഷത്തിനെ കുറിച്ച് മനസ്സിലാക്കി. എനിക്ക് ഇതൊന്നും ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇത് പുറത്തല്ല ഇരിക്കുന്നത്, എന്റെ കയ്യിൽ തന്നെയാണ് അല്ലെ. എന്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരു വസ്തു മറന്നു വെച്ച് ഞാൻ വേറെ എവിടെയൊക്കെയോ തിരയുന്ന ഒരു പ്രതീതി ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. ആ ഒരു ഓട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എന്റെ ഉള്ളിൽ തന്നെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അത് ഉള്ളിൽ നിന്ന് എടുക്കാൻ എത്ര സിമ്പിളാണ്. ഇത്രയും സമയം ഇവിടെ ഇരുന്ന് നമുക്ക് ഇത്രയും ആഴമേറിയ, എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ പരമപ്രധാനമായ ഉൾക്കാഴ്ചകളിലൂടെ നമ്മുടെ നടത്തിയതിന്, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയതിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്ന് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, സന്തോഷം അതെവിടെയുണ്ടോ അവിടെ അന്വേഷിക്കണം. പുറമേ അല്ല അത് കിടക്കുന്നത്, അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. കുറെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ജീവിതത്തിന്റെ അവസാനം നമ്മളെ കാത്തിരിക്കുന്ന ഒന്നല്ല സന്തോഷം, അത് യാത്രയിൽ നമ്മുടെ കൂടെ തന്നെ ഉള്ള ഒന്നാണ്. അത് ഉള്ളിൽ നിന്ന് ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് പുറത്തെടുക്കാവുന്നതേയുള്ളൂ. 5 ഘട്ടങ്ങളിലൂടെ ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ, ആ പ്രക്രിയ നടക്കുമ്പോൾ, സന്തോഷം നമ്മുടെ തന്നെ ജന്മാവകാശമായി മാറുന്നു. അത് നമുക്ക് മനസ്സിലൊന്നുകൂടി ഓർമ്മിക്കാം. യേണിംഗ്, തീവ്രമായ ആഗ്രഹം, ജീവിതത്തിൽ ഉയരണമെന്നുള്ള ശക്തമായ ആഗ്രഹം. 2, ലേണിംഗ്, ആഴത്തിലുള്ള പഠനം നടത്തണം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ. മനനം, ചേണിംഗ്, മനനം നടത്തിക്കൊണ്ട് കൂടുതൽ കൂടുതൽ മനസ്സിനെ ശുദ്ധ സങ്കല്പങ്ങളിലേക്ക് കേന്ദ്രീകരിക്കണം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ സ്വയം തന്നെ നടന്നുകൊള്ളും. ബേണിംഗ്, ടേണിംഗ്, ഉള്ളിലുള്ള നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വളരെ കാലത്തെ അഴുക്കുകൾ കത്തിച്ച് കളയുന്ന അനുഭവം നമുക്കുണ്ടാവും. അതോടുകൂടി ഞാനൊരു പുതിയ മനുഷ്യനായി മാറുകയാണ്. അതോടെ സന്തോഷം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഖജനാവായി തീരുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മുടെ ജീവിതത്തിലെ തന്നെ ഒരു വഴിത്തിരിവായി തീരട്ടെ. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി, നമസ്കാരം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കണം. അറിയിക്കേണ്ട വിലാസം